അപ്പസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 23. പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കിക്കൊണ്ട്,
സഹോദരന്മാരെ, ഇന്നുവരെ ഞാൻ നല്ല മനസാക്ഷിയോടുകൂടെ ദൈവമുമ്പാകെ ജീവിച്ചു
എന്നു പറഞ്ഞു. അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് പൗലോസിന്റെ അടുത്ത് നിൽക്കുന്നവരോട് അദ്ദേഹത്തിന്റെ മുഖത്തടിക്കുവാൻ ആജ്ഞാപിച്ചു. അപ്പോൾ പൗലോസ്,
വെള്ളതേച്ച ചുവരെ, ദൈവം നിന്നെ അടിക്കും. ന്യായപ്രമാണമനുസരിച്ച് എന്നെ വിധിക്കുവാൻ നീ അവിടെ ഇരിക്കുന്നു. എന്നാൽ എന്നെ അടിക്കുവാൻ കൽപ്പിക്കുന്നതിലൂടെ നീ ന്യായപ്രമാണത്തെ ലംഘിക്കുന്നു
എന്നു പറഞ്ഞു. പൗലോസിന്റെ അടുത്തു നിന്നവർ അദ്ദേഹത്തോട്,
നിങ്ങൾ ദൈവത്തിന്റെ മഹാപുരോഹിതനെ അധിക്ഷേപിക്കുന്നുവോ
എന്ന് ചോദിച്ചു.
സഹോദരരെ, അദ്ദേഹം മഹാപുരോഹിതനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിന്റെ ജനത്തിന്റെ ഭരണകർത്താവിനെ നീ ദുഷിക്കരുത് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ
എന്ന് പൗലോസ് മറുപടി പറഞ്ഞു. ന്യായാധിപ സംഘത്തിൽ ചിലർ സദൂക്യരും മറ്റുള്ളവർ പരീശരും ആകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പൗലോസ്,
എന്റെ സഹോദരന്മാരെ, ഞാനൊരു പരീശനും പരീശന്റെ മകനുമത്രേ. മരിച്ചവരുടെ പുനരുത്ഥാനത്തിലുള്ള എന്റെ പ്രത്യാശ നിമിത്തമാണ് ഞാനിപ്പോൾ വിസ്തരിക്കപ്പെടുന്നത്
എന്ന് വിളിച്ചു പറഞ്ഞു. അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ പരീശരും സദൂക്യരും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. ജനക്കൂട്ടം ചേരിതിരിഞ്ഞു. പുനരുദ്ധാനമില്ല, ദൈവദൂതരും ആത്മാക്കളുമില്ല എന്ന് സദൂക്യർ പറയുന്നു. എന്നാൽ പരീശർ ഇവയിലെല്ലാം വിശ്വസിക്കുന്നു. വലിയ കോലാഹലമായി. പരീശരുടെ കൂട്ടത്തിലെ ചില വേദജ്ഞർ എഴുന്നേറ്റു നിന്ന് വാദിച്ചു,
ഞങ്ങൾ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഒരാത്മാവോ ഒരു ദൂതനോ അയാളോട് സംസാരിച്ചുവെന്ന് വരാമല്ലോ
എന്നവർ പറഞ്ഞു. അവരുടെ തർക്കം അക്രമാസക്തമായപ്പോൾ പൗലോസിനെ അവർ പിച്ചി ചീന്തി കളഞ്ഞേക്കുമെന്ന് സൈന്യാധിപൻ പേടിച്ചു. അയാൾ സൈന്യത്തോട് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ബലം പ്രയോഗിച്ച് അദ്ദേഹത്തെ പിടിച്ച് പാളയത്തിലെത്തിക്കുവാൻ ആജ്ഞാപിച്ചു. ആ രാത്രിയിൽ കർത്താവ് പൗലോസിന്റെ അടുക്കൽ നിന്നുകൊണ്ട്,
ധൈര്യമായിരിക്കുക. യെരുശലേമിൽ നീ എന്നെക്കുറിച്ച് സാക്ഷ്യം വഹിച്ചതുപോലെ റോമിലും എന്റെ സാക്ഷിയാകും
എന്ന് അരുളിച്ചെയ്തു. പ്രഭാതമായപ്പോൾ യഹൂദന്മാർ ഒന്നിച്ചുകൂടി ഒരു ഗൂഢാലോചന നടത്തി. പൗലോസിനെ കൊന്നുകഴിഞ്ഞിട്ടല്ലാതെ തിന്നുകയോ കുടിക്കുകയോ ഇല്ല എന്നവർ ശപഥം ചെയ്തു. ഈ ദ്രോഹപദ്ധതിയിൽ 40-ൽ പേർ പങ്കെടുത്തിരുന്നു. അവർ മുഖ്യ പുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ ചെന്ന്,
പൗലോസിനെ വധിച്ചിട്ടല്ലാതെ ഞങ്ങൾ ആഹാരം കഴിക്കുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞയെടുത്തിരിക്കുകയാണ്. ആകയാൽ അയാളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ള ഭാവത്തിൽ അയാളെ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുന്നതിന് നിങ്ങളും ന്യായാധിപ സംഘവും സൈന്യാധിപനോട് അപേക്ഷിക്കണം. അയാൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അയാളെ കൊല്ലുവാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്
എന്ന് പറഞ്ഞു. എന്നാൽ പൗലോസിന്റെ പെങ്ങളുടെ മകൻ ഈ പതിയിരിപ്പിനെപ്പറ്റി കേട്ടു. അയാൾ പാളയത്തിൽ ചെന്ന് പൗലോസിനെ വിവരം ധരിപ്പിച്ചു. അപ്പോൾ പൗലോസ് ശതാധിപന്മാരിൽ ഒരാളെ വിളിച്ച്,
ഈ ചെറുപ്പക്കാരനെ സൈന്യാധിപന്റെ അടുക്കൽ എത്തിക്കണം. ഇയാൾക്ക് അദ്ദേഹത്തോട് ചിലത് പറയാനുണ്ട്
എന്ന് പറഞ്ഞു. ശതാധിപൻ അയാളെ സൈന്യാധിപന്റെ അടുത്ത് കൊണ്ടുപോയി ഇപ്രകാരം പറഞ്ഞു,
തടവുകാരനായ പൗലോസ് എന്നെ വിളിപ്പിച്ച് ഈ യുവാവിനെ താങ്കളുടെ അടുത്തെത്തിക്കുവാൻ ആവശ്യപ്പെട്ടു. ഇയാൾക്ക് താങ്കളോട് എന്തോ പറയുവാനുണ്ട്.
സൈന്യാധിപൻ ആ ചെറുപ്പക്കാരന്റെ കൈക്കു പിടിച്ചു മാറ്റി നിർത്തി,
നിനക്ക് എന്നോട് പറയാനുള്ളത് എന്താണ്
എന്ന് രഹസ്യമായി ചോദിച്ചു. അതിനയാൾ,
പൗലോസിനെ പറ്റി കൂടുതൽ സൂക്ഷ്മ വിവരങ്ങൾ അന്വേഷിക്കുന്നതിനെന്ന ഭാവത്തിൽ അദ്ദേഹത്തെ നാളെ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുവാൻ യഹൂദർ തമ്മിൽ പറഞ്ഞൊത്തിരിക്കുകയാണ്. അങ്ങ് അവർക്ക് വഴങ്ങിക്കൊടുക്കരുത്. അവരിൽ 40-ൽ പേർ അദ്ദേഹത്തിനായി പതിയിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കൊന്നതിന് ശേഷം മാത്രമേ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയുള്ളൂ എന്ന് അവർ ഉഗ്ര ശപഥം ചെയ്തിരിക്കുകയാണ്. തങ്ങളുടെ അപേക്ഷയ്ക്ക് അങ്ങയുടെ അനുമതി കാത്തുകൊണ്ട് അവർ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു
എന്നു പറഞ്ഞു.
നീ ഈ വിവരം എന്നെ ധരിപ്പിച്ചുവെന്ന് ആരോടും പറയരുത്
എന്ന് താക്കീത് കൊടുത്തിട്ട് സൈന്യാധിപൻ ആ ചെറുപ്പക്കാരനെ പറഞ്ഞയച്ചു. അനന്തരം അയാൾ തന്റെ ശതാധിപന്മാരിൽ രണ്ടുപേരെ വിളിച്ച് അവരോട് ഇങ്ങനെ ആജ്ഞാപിച്ചു,
ഇന്ന് രാത്രി 9 മണിക്ക് കൈസരിയയിലേക്ക് പോകുവാൻ 200 കാലാൾ പട്ടാളക്കാരെയും 70 കുതിരപ്പടയാളികളെയും 200 കുന്തക്കാരെയും തയ്യാറാക്കി നിർത്തുക. പൗലോസിനെ ദേശാധിപതിയായ ഫേലിക്സിന്റെ അടുക്കൽ സുരക്ഷിതമായി എത്തിക്കുവാൻ അദ്ദേഹത്തിന് യാത്ര ചെയ്യുന്നതിന് വാഹന മൃഗങ്ങളെയും കരുതണം.
താഴെ പറയുന്ന പ്രകാരം അദ്ദേഹം ഒരെഴുത്തും എഴുതി.
അഭിവന്ദ്യനായ ദേശാധിപതി ഫേലിക്സിന് ക്ലൗദ്യോസ് ലൂസിയാസിന്റെ അഭിവാദനങ്ങൾ. ഈ മനുഷ്യനെ യഹൂദർ പിടിച്ച് കൊല്ലുവാൻ ഭാവുകയായിരുന്നു. എന്നാൽ അയാൾ റോമാ പൗരനെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്റെ പടയാളികളുമായി ചെന്ന് അയാളെ രക്ഷപ്പെടുത്തി. അവർ അയാളുടെ മേൽ ആരോപിക്കുന്ന കുറ്റമെന്തെന്നറിയുവാൻ ഞാൻ ആഗ്രഹിച്ചു. അയാളെ അവരുടെ ന്യായാധിപ സംഘത്തിന് മുൻപാകെ ഞാൻ കൊണ്ടുവന്നു. അവരുടെ ആരോപണങ്ങൾ തങ്ങളുടെ ന്യായപ്രമാണ സംബന്ധമായ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളവായിരുന്നു എന്നും മരണശിക്ഷയ്ക്കോ തടവിനോ അർഹമായ കുറ്റങ്ങൾ ഒന്നുമില്ല എന്നും ഞങ്ങൾ മനസ്സിലാക്കി. അയാൾക്കെതിരായി ഒരു ഗൂഢാലോചന നടക്കുന്നുവെന്ന് എനിക്ക് അറിവ് ലഭിച്ച ഉടൻ തന്നെ ഞാൻ അയാളെ അങ്ങയുടെ അടുത്തേക്ക് അയക്കുകയാണ്. വാദികളോട് അവരുടെ പരാതി അങ്ങയോടും ബോധിപ്പിക്കുവാൻ ഞാൻ ഉത്തരവിടുകയും ചെയ്തു.
തങ്ങൾക്ക് ലഭിച്ച കൽപ്പനയനുസരിച്ച് പടയാളികൾ പൗലോസിനെ രാത്രിയിൽ കൂട്ടിക്കൊണ്ട് അന്തിപത്രസ് വരെ എത്തിച്ചു. പിറ്റേന്ന് കുതിരപ്പട്ടാളത്തെ അദ്ദേഹത്തിനോടൊപ്പം അയച്ചിട്ട് അവർ താവളത്തിലേക്ക് മടങ്ങി. കുതിരപ്പട്ടാളം കൈസരിയയിലെത്തി. അവർ എഴുത്ത് ദേശാധിപതിക്ക് കൊടുത്തു. പൗലോസിനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഹാജരാക്കി. ദേശാധിപതി എഴുത്ത് വായിച്ചിട്ട് അദ്ദേഹം ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ളവനാണ് എന്ന് ചോദിച്ചു. കിലിക്കിയാക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ട്
വാദികളും കൂടെ വന്നതിനു ശേഷം ഞാൻ നിന്നെ വിസ്തരിക്കാം
എന്ന് അദ്ദേഹം പറഞ്ഞു. അനന്തരം ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ പൗലോസിനെ കാവലിൽ സൂക്ഷിക്കുവാൻ അദ്ദേഹം ഉത്തരവിട്ടു.